നമസ്കാരം. പ്രശസ്തരായ അതിഥികളുമായി വിശേഷങ്ങൾ പങ്കിടുന്ന ഈ സെഗ്മെന്റിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇത്തവണ ആരാണ് നമ്മുടെ സെലിബ്രിറ്റി എന്നുള്ള ആകാംക്ഷയിലായിരിക്കും എല്ലാവരും, അല്ലെ? കുറച്ചു നേരം കൂടി ക്ഷമിക്കൂ. അതിനു മുൻപ് നമുക്ക് ഒരു നല്ല സിനിമയുടെ ചില ശകലങ്ങൾ കേട്ടിട്ട് മടങ്ങി വരാം.
ആനക്കൂട്ടത്തിലൊക്കെ പിടിയാനൊക്കെയാണ് അധികാരം. എന്റെ അമ്മച്ചി ഒരു പിടിയാന്, ഒരാളെ മുമ്പിലും മസ്തകം കുരിക്കൂല. അമ്മച്ചി പോണടുത്തൊക്കെ താനെ വഴികളുണ്ടായി വരും.
ഡേ, നിന്റെ അമ്മാവി ഒന്ന് നിപ്പുണ്ട്, എന്തിരുന്ന് കേള്.
അമ്മാവേ, അമ്മാവേ, വീട്ടിൽ വരണം. ഇവിടെ എന്തിനാ നിക്കണത്?
നീ എന്തിനടി തീറ്റയും കുടിയൊന്നുമില്ലേ? എരപ്പാളിയുടെ മോനെ, എന്തൊരു കോലടി ഇത്! എന്തൊരു കരി, ഇവിടെ നീയാ സത്യം കലവും കഴിയണത്? വേലക്കാരി
ഉണ്ട് വീട്ടിൽ കയറി. അമ്മാവേ,
ഇതുണ്ടല്ല നിന്റെ വീടല്ല, നിന്റെ നായരുടെ വീടാണ്. അവൻ എന്നെ ഇറങ്ങിപ്പോവാൻ പറഞ്ഞിട്ട് ഇപ്പൊ കൊല്ലം പത്തായി. അവൻ വിളിക്കട്ടെടി, അവൻ വന്ന് എന്റെ കാല് പിടിക്കട്ടെ.
നിന്റെ അമ്മാവിയെ തെക്കോട്ടെടുക്കുമ്പോ കാലുകൾ കെട്ടാൻ പോണത് ഞാനാ, കാലപ്പ പിടിക്കാന്ന് പറ.
ഈ പട്ടി പെണ്ണാപ്പുറത്തുള്ള പള്ളു പറയണാ. ചെടി, നീ ആരെയും അവനെ ചീത്തയാക്കിയത്? അവൻ പറയുമ്പോ അവന്റെ കരണത്തിട്ടൊന്ന് കൊടുക്കണ്ടടി, നീ അവന്റെ നാക്ക് പുഴുതെടുക്കണ്ടടി.
2012 പുറത്തിറങ്ങിയ ഒഴിമുറി എന്ന ചിത്രത്തിൽ നിന്നുള്ള ചില ഭാഗങ്ങളാണ് നമ്മളിപ്പോ കേട്ടത്. ലോകത്ത് മിക്കയിടത്തും സ്ത്രീകളെ സമൂഹത്തിന്റെ അടിത്തട്ടുകളിലേക്ക് വലിച്ചിടാൻ ധൃതി കാണിച്ചപ്പോഴും സ്ത്രീക്ക് പുരുഷനേക്കാളും അധികാരവും പരിഗണനയും തീരുമാനങ്ങൾ എടുക്കുന്നതിനും നടപ്പാക്കുന്നതിനും സ്വാതന്ത്ര്യം നൽകിയ സമ്പ്രദായമായിരുന്നു മരുമക്കത്തായം. 1940 മുൻപും പിൻപുമുള്ള തെക്കൻ തിരുവിതാംകൂറിലെ ജീവിതം ആവിഷ്കരിച്ച് സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെയും വിധേയത്വത്തിന്റെയും വ്യത്യസ്ത മുഖങ്ങൾ പ്രേക്ഷകർക്ക് തുറന്നു കാട്ടിയ ശക്തമായ സിനിമയായിരുന്നു ഒഴിമുറി. ഈ ചിത്രത്തിന്റെ സ്രഷ്ടാവായ മധുബാലാണ് SBS റേഡിയോ മലയാളത്തിൽ വിശേഷങ്ങൾ പങ്കിടാൻ എത്തിയിരിക്കുന്നത്. നടൻ, കഥാകൃത്ത്, സംവിധാനം എന്നീ രംഗങ്ങളിലെല്ലാം തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച മധുബാലിനെ SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
നമസ്കാരം. നമസ്കാരം.
ഇതുവരെ നടൻ എന്ന രീതിയിൽ ചെയ്ത വേഷങ്ങളെല്ലാം തന്നെ സീരിയസ് വേഷങ്ങൾ, അതുപോലെ സംവിധാനം ചെയ്ത രണ്ട് ചിത്രങ്ങളും ഗൗരവമാർന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവ. എന്താണ്, താങ്കൾ പൊതുവെ സീരിയസ് ആയ ഒരു വ്യക്തിയാണോ?
ഞാൻ അങ്ങനെ സീരിയസ് ഒന്നും, നമ്മുടെ ജീവിതത്തെ കാണുന്നതും നമുക്ക് കണ്ടിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ജീവിച്ച കാര്യങ്ങൾ, ഇതൊക്കെ ചേർത്തുകൊണ്ടല്ലേ നമ്മുടെ സിനിമ. നമ്മുടെ ഒരു ക്രിയേറ്റീവ് ആർട്ട് എന്ന് പറയുന്നത് നമ്മൾ കണ്ട ഇത് വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷെ അടുത്ത സിനിമ ഞാൻ ഇപ്പോൾ ഈ രീതിയിൽ ഒന്നും അല്ലാത്ത ഒരു ശരിക്കും റിയലി ഒരു ഫൺ സ്വഭാവത്തിലുള്ള സിനിമ തന്നെയാണ് ചെയ്യുന്നത്.
അതെ, ഞാൻ കേട്ടു മോഹൻലാലെ വെച്ചൊരു ഫുൾ കോമഡി മൂവി എന്ന്. ശരിയാണോ?
കോമഡി എന്നല്ല, കോമഡി എന്നല്ല എന്ന് പറയുന്നത്. നമുക്ക് കണ്ണത്തിന്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടാവുന്നു, സങ്കടമുണ്ടാവുന്നു, ദേഷ്യം ഉണ്ടാവുന്നു, പകയുണ്ടാകുന്നു, അതിന്റെ വിരഹം ഉണ്ടാവുന്നു, പ്രണയം ഉണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. ഇതെല്ലാം ചേർന്ന് പോകുമ്പോൾ ഇതിനെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിൽ ഏത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഈ പറയുന്ന കഥയിലും അതെല്ലാം ചേർന്നിട്ടുള്ള ഒരു 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 ഫൺ സ്വഭാവമുണ്ട് എന്നുള്ളതാണ് സത്യം.
അപ്പൊ ചേട്ടൻ ചെയ്ത രണ്ട് സിനിമകളും രണ്ടും വേറിട്ട സ്വഭാവമുള്ള സിനിമകളായിരുന്നു അല്ലെ?
അതെ, ആദ്യത്തെ സിനിമ തലപ്പാവ് ചെയ്തതിന്റെ തലപ്പാവ് പോലെ അല്ലായിരുന്നു
ഒഴിമുറി.
ഒഴിമുറി ചെയ്തതും എന്റെ ഡിഫറൻ്റ് ആയ രണ്ട് തരത്തിൽ രണ്ട് സിനിമകൾ തന്നെയാണ്. അത് രണ്ട് കാലമാണ്, രണ്ട് കാര്യങ്ങളാണ്, രണ്ട് സ്വഭാവങ്ങളുമാണ്. അപ്പൊ മൂന്നാമത്തെ സിനിമ അതുപോലെ തന്നെ ഒരു വ്യത്യാസം ഉണ്ടാവണം.
ഇപ്പൊ ചെയ്ത രണ്ട് സിനിമകളിലും ചരിത്രമുണ്ടായിരുന്നു, ഇപ്പൊ ചെയ്യാൻ പോകുന്ന സിനിമയിലും ഒരു ചരിത്രം, എന്തെങ്കിലും ചരിത്രമുണ്ടോ?
മൂന്നാമത് ചെയ്യാൻ പോകുന്ന സിനിമയുടെ സ്വഭാവത്തിനകത്ത് നീ പറയുന്ന ഒരു ഒരു കൗതുകം എന്തായാലും ഉണ്ടാവും. രണ്ട് സിനിമകളിലേക്ക് ഹിസ്റ്ററി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ സിനിമയിൽ വേറൊരു കൗതുകം ഉണ്ടാവും, അത് ഉറപ്പുള്ള കാര്യം.
ഇപ്പോഴത്തെ സിനിമകൾക്ക് ന്യൂ ജനറേഷൻ സിനിമ എന്നൊരു ലേബലുണ്ട്, പക്ഷെ ചേട്ടന് അതിനു മുമ്പും വേറിട്ട സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തരമൊരു ലേബലിന് പ്രസക്തി ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ?
എനിക്ക് ഈ ഞാൻ ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറയുന്നത് മീഡിയക്കാർക്ക് വിവരമില്ലാതെ ഉണ്ടാക്കിയെടുത്തൊരു കാര്യമാണത്. മീഡിയയിലെ പുതിയ പിള്ളേർക്ക് സത്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് അവരങ്ങനെ വെറുതെ ഒരു ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞൊരു വാക്കൊക്കെ ഉപയോഗിച്ചത് മാത്രമല്ലോ. കാരണം കാലങ്ങളായിട്ട് എല്ലാ കാലങ്ങളിലും എല്ലാ സമയങ്ങളിലും ആരെങ്കിലും ഒരാൾ ഒരു ഒരു വിധത്തിൽ വേറിട്ട ഒരു സ്വഭാവത്തിൽ സിനിമ ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ എഴുതുകയോ പാട്ട് പാടുകയോ ഒക്കെ എല്ലാത്തിലും ഈ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സംഗീതത്തിനകത്തും ഇതുപോലെ ചെയ്തിട്ടുണ്ട്, പിന്നെ സിനിമകൾ ചെയ്തിട്ടുണ്ട്, സാഹിത്യത്തിൽ നടന്നിട്ടുണ്ട്, എല്ലാ കാലത്തും നടന്നിട്ടുണ്ട്. അത് കാരണം നമുക്ക് ഇതിനെല്ലാത്തിനും ഒരു ചരിത്രമുണ്ട്. ഈ ചരിത്രം മനസ്സിലാക്കാതെ അതാത് കാലങ്ങളിൽ എന്താണ് സംഭവിച്ചത് എന്ന് തിരിച്ചറിയാതെ പോകുന്ന ന്യൂ ജനറേഷൻ മീഡിയ പിള്ളേരുണ്ട്. സത്യം അതാണ്, അവർക്ക് കാര്യങ്ങൾ അറിയില്ല. കാരണം എന്റെ അടുത്ത് പോലും വന്നിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ ഇനിയും പറയാവുന്ന 2008 ഞാൻ ചെയ്ത തലപ്പാവ് എന്ന സിനിമ ഒരു നോൺ ലീനിയർ സ്വഭാവത്തിൽ കഥ പറഞ്ഞിട്ടുള്ള ഒരു സിനിമയായിരുന്നു. പക്ഷേ മലയാള സിനിമയിൽ അത് ആ കുറേ കാലത്തിന് ശേഷം, എനിക്കൊന്നും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മുമ്പ് നോൺ ലീനിയർ എന്നുള്ള, എങ്കിൽ പോലും ഈ ഫ്ലാഷ് ബാക്ക് കട്ടിങ്സ് ഉപയോഗിച്ചുകൊണ്ട് ചില കഥകൾ പറഞ്ഞിട്ടുള്ള ഒരു രീതി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരർത്ഥം പറഞ്ഞ യവനികൾക്ക് ആ ഒരു ജനത്തിൽ പെട്ടിട്ടുള്ള ഏറ്റവും ക്ലാസിക് സ്വഭാവമുള്ള സിനിമകൾ തന്നെയാണ്. ഇനി അപ്പം ഈ നോൺ ലീനിയർ സ്വഭാവത്തിലുള്ള സിനിമകൾ കാണാതെ, നോൺ ലീനിയർ സിനിമകൾ ശരിക്കും പറഞ്ഞാൽ ഹോളിവുഡിലും ലോകത്തും ഏകദേശം സിനിമ ഉണ്ടായ കാലം മുതൽ തന്നെ ഈ നോൺ ലീനിയർ സ്വഭാവത്തിൽ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു സമയത്ത് ഒരു കാര്യം അല്ലാതെ പല കാര്യങ്ങളും ഒരേ സമയത്ത് നടക്കുന്നതിനെ വെച്ചുകൊണ്ട് തന്നെ പോലും 40s പോലും സിനിമ ഉണ്ടായിട്ട സിനിമകളിൽ പോലും ഇത് വന്നിട്ടുണ്ട്. പക്ഷേ മലയാളത്തിൽ ഒരു ഘട്ടത്തിൽ 2010 ഒരു ഇറങ്ങിയ സിനിമയെ വെച്ചുകൊണ്ട് അതാണ് നോൺ ലീനിയർ സിനിമ, ഏതാണ്ട് ഒരു പുതിയ ജനറേഷനാണ്, പുതിയ രീതിയിലുള്ള സ്റ്റോറി ടെല്ലിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഹൈപ്പ് ഉണ്ടാക്കിയിട്ട് മൊത്തത്തിൽ ന്യൂ ജനറേഷൻ ഇങ്ങനെയാണ് സിനിമ എന്നൊക്കെ പറഞ്ഞ് പോകുന്ന ഒരു കഥകൾ ഉണ്ടാക്കിയ ആൾക്കാരെ കാണുമ്പോൾ സത്യത്തിൽ നമുക്ക് എന്താ പറയാ, ഈ സിനിമ ചെയ്ത ആൾക്കാരെയല്ല എനിക്ക് തോന്നിയിട്ടുള്ളത്, ആ സിനിമകളെ കുറിച്ച് വിവരമില്ലാതെ പറഞ്ഞ ആളുകളെ കുറിച്ച് എനിക്ക് സങ്കടം തോന്നിയിട്ടുള്ളൂ. അത് കാരണം അത് മനസ്സിലാക്കാൻ പറ്റാതെ പോയിട്ടുള്ള ആൾക്കാരുണ്ടാവുന്നതാണ് സത്യം. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എന്തുണ്ടായെന്ന് കഴിഞ്ഞാൽ, അത് കഴിഞ്ഞപ്പോൾ മുഖ്യധാര പത്രങ്ങൾ പോലും ഒരു ഈ രീതിയിലുള്ള ചില കാര്യങ്ങൾ എഴുതാനും പിന്നെ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞൊരു വലിയ സംഭവമാണെന്നും ഒക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടുള്ള ഒരു റൈറ്റപ്പ് പോലും ഉണ്ടാക്കാൻ തുടങ്ങി. അവർ ആലോചിക്കേണ്ടത് അവർക്ക് ഈ പറയുന്ന എന്തിനെ കുറിച്ച് അവർ എഴുതുന്നു എന്ന് ആലോചിക്കാതെ ആ എഴുതുന്ന കാര്യത്തിനൊരു ചരിത്രമുണ്ട്. ഈ ഔട്ട്ഡോർ എല്ലാ സിനിമകളും സ്റ്റുഡിയോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്താണ് പി എൻ മേനോൻ ഔട്ട്ഡോറിലേക്ക് സിനിമ കൊണ്ടുവന്നിട്ട് മലയാളത്തിന്റെ കൾച്ചർ കാണിച്ചു കൊടുത്തത്, അതിന്റെ ജീവിതം കാണിച്ചു കൊടുത്തിട്ട് സിനിമ ഉണ്ടായിട്ടുള്ളത്. ഭാർഗവീന്ദ്രയം എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തത് പോലത്തെ ഒരു ധൈര്യം ഇന്നത്തെ ഏതെങ്കിലും ഒരു പുതിയ ചെറുപ്പക്കാരന് ചെയ്യാൻ, പുതിയ ഒരാൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആലോചിച്ചില്ല. പുതിയ ചെറുപ്പക്കാരന് ഏറ്റവും പുതിയ ജനറേഷനിലുള്ള ഒരാൾക്ക് അതുപോലൊരു ധൈര്യം കാണിക്കാൻ പറ്റുമോ എന്ന് ഞാൻ എനിക്ക് അടുത്ത് തോന്നിയിട്ടുണ്ട്. പറ്റില്ല എന്നുള്ളതല്ല, കാരണം അങ്ങനെ സിനിമ ചെയ്യാനും പറ്റിയിട്ടില്ല. സിനിമയ്ക്ക് ഒരു ചരിത്രമുണ്ട്, സിനിമയുടെ ജീവിതമുണ്ട്. അത് മനസ്സിലാക്കാതെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നേരെ കുറെ വിദേശ സിനിമകൾ കണ്ടതുകൊണ്ട് മാത്രമായിട്ട് സിനിമ എടുക്കുന്നതിനകത്ത് യാതൊരു അർത്ഥവും ഞാൻ കാണുന്നില്ല എന്നുള്ളത്. കാരണം നമുക്ക് ഇവിടെ തന്നെ ധാരാളം വിഷയങ്ങളുണ്ട്, എന്നാൽ ലോകത്ത് നടക്കുന്ന ഏത് വിഷയത്തെയും നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളും ഉണ്ട്, അതും നമുക്ക് ആലോചിക്കാവുന്നതാണ്. അങ്ങനെയും ചെയ്യുന്നവരുണ്ട്, അങ്ങനെ ചെയ്തിട്ട് സിനിമകൾ ഓടുന്നുണ്ട്.
ഇപ്പോഴത്തെ കാലഘട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട്, ഇപ്പൊ ജനം എന്തും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനോഭാവത്തിലാണ്. പണ്ട് എന്തെല്ലാമാണോ ജനം തിരസ്കരിച്ചിരുന്നത്, ഇന്ന് അവരതൊന്ന് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മനോഭാവം ചേട്ടൻ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്?
അല്ല, പണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചിട്ടൊന്നുമില്ല. പണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ ആ കാലത്ത് ആ ജനത അത് വളരെ വ്യക്തമായിട്ട് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ആളുകളെല്ലാം ഉണ്ടായിട്ടുള്ളത്. ഇന്ന് പുതിയതായിട്ട് ഈ പറയുന്ന ജനത അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചൊന്നുമില്ല. പണ്ടത്തെ അല്ലാത്ത രീതിയിൽ ഇന്നത്തെ അക്സെപ്റ്റൻസ് ഒന്നും ഉണ്ടാകുന്നില്ല. പക്ഷെ ഓരോ കാലത്തും ഓരോ രീതിയിലായിരുന്നു എന്നുള്ളത് മാത്രമേ ആലോചിക്കുന്നുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി. പണ്ട് ഒരു പെൺകുട്ടിയെ നമ്മൾ പ്രണയത്തോടുകൂടി കാണുന്നു, അവൾ പോയ നടന്ന വഴികളിൽ നമ്മൾ ശ്രദ്ധിക്കുന്നു, അവളെ കാത്തു നിൽക്കുന്നു, അവളെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, അവളുടെ ഓരോ വാക്കുകളും അവളുടെ മണവും ഗന്ധവും അവളുടെ പിന്നെ വിശ്വാസവും ഒക്കെ കടന്ന വായുവിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പോകുന്ന ഒരു കാലമുണ്ടായിരുന്നു, അതിനുവേണ്ടി കാത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അത് മാറി ഇന്ന് പ്രണയിക്കുന്ന പെൺകുട്ടിയോടൊപ്പം എവിടെ വേണമെങ്കിലും എത്ര സ്വാതന്ത്ര്യത്തോടുകൂടി നടന്നു പോകാനും സർവ്വതന്ന ഇതായിട്ട് നമ്മളതിനെ കാര്യങ്ങൾ കാണുകയും അവരുമായിട്ട് ഒന്നിച്ച് ജീവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഒരു രീതിയിലേക്കൊക്കെ പോകുന്ന ഒരു വളരെ ഈസിനെസ് ഉണ്ടാവുന്നുണ്ട്. സ്പർശം പോലും പണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ വലിയ ഭാഗ്യമായിട്ടാണ് കണ്ടിരുന്നത്. ഇന്ന് സ്പർശം ഒരു വലിയ ഭാഗ്യമേയല്ല. അപ്പം അത് ആ കാലം ഇത് ഈ കാലം, ഇത് രണ്ടും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ വേറൊരു വലിയ കാര്യം ഉണ്ടാവുന്നത് നമ്മൾ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ ജീവിക്കുന്നതുമായ ജീവിതത്തിനകത്ത് പണ്ട് മനുഷ്യൻ ഒരു സൗഹൃദവും അതിനകത്തുനിന്നുണ്ടാകുന്ന പ്രണയം, അത് തിരിച്ചു മാറുന്ന സ്നേഹം എന്നൊക്കെ പറയുന്നത് ആയുഷ്കാലം എന്ന് പറയുന്ന നിലനിൽപ്പിലേക്ക് പോയത്. കാരണം അതൊരു അതൊരു ബോണ്ടേജ് ആയിരുന്നു, ജീവിതത്തെ നിലനിർത്തണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു. നമ്മൾ ഇത് ഈ പറയുന്ന ഒരു കൾച്ചറിനെ നമ്മൾ വളരെ വ്യക്തമായിട്ട് ഇന്ത്യ പോലുള്ള ഒരു കിഴക്കൻ രാജ്യത്തിൽ വളരെ സജീവമായിട്ട് നിന്നിരുന്നതാണ്. സ്നേഹം പ്രണയം എന്നൊക്കെ പറയുന്നത് അതിന് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവീകത്വം ഉണ്ടായിരുന്നു. ഇന്ന് ഈ പറയുന്ന അതെല്ലാം ഒരു ശരിക്കും ത്രോയവേ കൾച്ചറിന്റെ സ്വഭാവം പോലെയായി മാറുന്നുണ്ട് എന്നുള്ളത് സങ്കടത്തോടുകൂടി കാണുന്നു. കാരണം നമ്മളുടെ ഈ കൾച്ചർ കണ്ടു പോയിട്ടുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ ആളുകൾ ഈ പറയുന്ന പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ജീവിതം ത്രോ എവേ കൾച്ചറിലേക്ക് പോയിരുന്ന ജീവിതത്തെ മാറ്റിമറിച്ച് അവരിപ്പോൾ ഏറ്റവും
അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി
ശക്തമായ കുടുംബ ബന്ധങ്ങളിലേക്ക് മാറിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളായിരുന്നു സത്യം എന്നുള്ളത് ഇന്നത്തെ ജനറേഷൻ തിരിച്ചറിയണം എന്നുള്ളത് പഴയ കാലത്തെ മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചറിയണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ.
ആദ്യ സിനിമ ചെയ്തപ്പോഴുണ്ടായിരുന്ന അനുഭൂതി എങ്ങനെയാണെന്നൊന്ന് പറയാമോ?
അല്ല, ഞാൻ ആ സിനിമ നമ്മൾ സ്ക്രീൻ പ്ലേ എഴുതി കഴിഞ്ഞ സമയത്ത് മുതൽ തന്നെ നമ്മൾ തീരുമാനിച്ചിരുന്നു ഇതൊരു നോൺ ലീനിയർ സിനിമയാണ്. 2007 ഈ സിനിമ എഴുതിയത്. 2007 ഷൂട്ട് ചെയ്തു, 2008 നമ്മൾ റിലീസ് ചെയ്യുന്നത്. അന്നും ഈ സിനിമ നമ്മളൊരു പ്ലാൻ ചെയ്തിരിക്കുന്നത് ഡിഫറെന്റ് ആയ പാറ്റേണിൽ, ഡിഫറെന്റ് ആയ ഒരു സ്റ്റോറി ടെല്ലിംഗ്, ഡിഫറെന്റ് ആയ ഒരു പെർസെപ്ഷനിൽ ഈ സിനിമ നമ്മൾ ചെയ്യുന്നു എന്ന് തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാണ് ഇതിലേക്ക് വന്നത്. ഈ രണ്ട് ആക്ടേഴ്സും, നമ്മുടെ ലാലിനെയും പൃഥ്വിരാജിനെയും എന്ന് പറയുന്ന പോലെ രണ്ട് ആക്ടേഴ്സും, ഒപ്പം മധുർ കുൽക്കർണി എന്ന് പറയുന്ന ഒരു ആക്ടർ, ഇവർക്ക് മൂന്ന് പേരും വളരെ സജീവമായിട്ട് നമ്മളോടൊപ്പം നിൽക്കുകയും ഈ സിനിമ വർക്കൗട്ട് ആകുകയും ചെയ്തിട്ടുണ്ട്. അന്നും ഈ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ അംഗീകരിക്കപ്പെടുന്ന ഒരു സിനിമയാകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. രണ്ടു തരത്തിലാണ്, മനുഷ്യന്റെ മനസ്സിലും മറ്റ് അംഗീകാരങ്ങളുടെ മുമ്പിലും രണ്ടും ഇതിന് വളരെ കൃത്യമായിട്ട് കിട്ടുകയും ചെയ്തു എന്നുള്ളത് വലിയ കാര്യമാണ്. ഇന്നും ഇപ്പോഴും എന്റെ ഈ സിനിമയെ കുറിച്ച്, തലപ്പാവിനെ കുറിച്ച് പല സ്ഥലങ്ങളിലും പല ഫെസ്റ്റിവലുകളിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്, റെഫർ ചെയ്യപ്പെടുന്നുണ്ട്, ഇപ്പോഴും കാണുന്നുണ്ട്, ഇതിന്റെ DVD ഇപ്പോഴും കാണുന്നുണ്ട്.
സിനിമ സംവിധാനം ചെയ്യുക എന്നത് മാത്രമല്ല വലിയ കാര്യം, ചെയ്യുന്ന സിനിമകൾ ജനങ്ങളുടെ മനസ്സിൽ എന്നെന്നും നിലനിൽക്കുക എന്നതാണ് വലിയ കാര്യം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ താങ്കൾ ചെയ്ത രണ്ട് സിനിമകളും ജനങ്ങളുടെ മനസ്സിൽ ഇന്നുമുണ്ട് എന്നതാണ് സത്യം.
അല്ല, വലിയ കാര്യം ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ ചെയ്യുന്നത് നിലനിൽക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. അത് ആളുകളുടെ മനസ്സിലും ഈ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് നിലനിൽക്കാനുള്ള അവസ്ഥയും അവസരവും ഉണ്ടാവട്ടെ എന്നുള്ളത്. കാരണം ഏത് ചെയ്യുന്ന കാര്യങ്ങളും നിലനിൽക്കുമ്പോൾ മാത്രമാണ് അതിനെക്കുറിച്ച് പിന്നീട് ചർച്ച ഉണ്ടാകുന്നത്. അല്ലാതെ നമ്മൾ എത്രയോ വന്നു പോകുന്നതിനകത്ത് ഒരാളായി മാറുന്നതിന് നല്ലത് നമ്മൾ ചെയ്യുന്ന വർക്ക് ഓഫ് ആർട്ട് കൃത്യമായിട്ടും ഐഡന്റിഫൈ ചെയ്യണം, അത് ആളുകളുടെ മനസ്സിലുണ്ടാവണമെന്ന്. അതുകൊണ്ട് തന്നെയാണ് മൂന്നാമത്തെ ചിത്രം ഞാൻ വളരെ ഡിഫറെന്റ് ആയിട്ട് പാറ്റേണിലേക്ക് മാറിയിട്ടുള്ളത്.
ലാലേട്ടൻ തന്നെയാണോ നായകൻ?
മോഹൻലാൽ. അത് കാരണം ഈ നമ്മൾ പറയില്ല, ഈ ശരിക്കും പറഞ്ഞാൽ ആകാശം പോലെ ഉള്ളൊരു മനുഷ്യനാണ്, ഭൂമി പോലെ ആകാശം പോലെയുള്ളൊരു മനുഷ്യനാണ് മോഹൻലാൽ എന്ന് പറഞ്ഞത്. കാരണം ഈ കണ്ടു മതിയാകാത്ത അവസ്ഥകളുള്ള ഒരു 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 ആക്ടറായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല. കാരണം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതെന്ന് അദ്ദേഹത്തോടൊപ്പം സിനിമയിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്, ഒരുപാട് സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കണ്ടു മതിയായിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഇനിയും ടാപ്പ് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഒരുപാട് സാധ്യതകളുള്ള ഒരു ഒരു ആക്ടറാണ്. ശരിക്കും കംപ്ലീറ്റ് ആക്ടർ തന്നെയാണ്.
അപ്പൊ ഇനി ചെയ്യാൻ പോകുന്ന മൂന്നാമത്തെ ചിത്രം, ലാലേട്ടനെ വെച്ചിട്ടുള്ള മൂന്നാമത്തെ ചിത്രം ഈ വർഷമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അല്ലേ?
നമ്മളതിന്റെ അല്ല, എന്റെ ഒരു വേറെ കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അതിന്റെ സ്ക്രീൻ പ്ലേയും മറ്റു കാര്യങ്ങളെല്ലാം പിന്നെ അതിന്റെ വർക്കുകളെല്ലാം ഫൈനൽ ആയിക്കൊണ്ടേയിരിക്കുന്നുള്ളൂ.
ഓക്കെ, ചേട്ടന്റെ സിനിമകൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടില്ല നല്ലൊരു റിസർച്ച്, നല്ലൊരു ഹോംവർക്ക് അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ്
ആവശ്യമാണ് ആവശ്യമാണ്. കാരണം നമ്മളൊരു ഒരു കാര്യം ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് നല്ല ബോധം ഉണ്ടാവണം, എങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു വലിയ കാര്യം ചെയ്യാൻ, എന്ത് കാര്യമാണെങ്കിലും നമ്മൾ എക്വിപ്ഡ് ആകുക, അതല്ല വെൽ എക്വിപ്ഡ് ആയാൽ മാത്രമേ മറ്റൊരാളോട് നമുക്ക് നമ്മുടെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളെ കുറിച്ച് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം, ജീവിക്കുന്ന കാലത്തെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം, മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് അറിഞ്ഞിരിക്കണം. ഞാൻ എപ്പോഴും ചെയ്യുന്നത് എല്ലാവരുടെയും സിനിമകൾ ഞാൻ കാണാറുണ്ട്, എല്ലാ സിനിമകളും കാണാറുണ്ട്, എല്ലാ ലാംഗ്വേജിലുള്ള സിനിമകളും ഞാൻ കാണാറുണ്ട്. എന്നിട്ട് നമ്മൾ അറിയുന്നത് അപ്പം അപ്പോൾ മാത്രമാണ് നമ്മൾ ജീവിക്കുന്ന കാലത്തിലെ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാവുള്ളൂ. മറ്റ് പലപ്പോഴും ഞാൻ പലരോടും പല ആളുകളോടും ഞാൻ ചോദിക്കാറുണ്ട്, പ്രേക്ഷകരായാലും ടെക്നീഷ്യൻസ് ആയാലും പലരും സിനിമ പോലും കാണാതെയാണ് വായിക്കുകയോ ഒന്നും ചെയ്യാതെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊരു സങ്കടവും തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ ചില സമയങ്ങളിൽ.
അവനവൻ പ്രവർത്തിക്കുന്ന മേഖലയെ കുറിച്ച് പലരും വേണ്ട വിധം അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്നാണോ പറഞ്ഞു വരുന്നത്?
അല്ല, ഉണ്ടാവണം, കാരണം എല്ലാവരും പക്ഷേ ഇരിക്കുന്നുണ്ട് പുതിയ ഞമ്മളെടുപ്പ്. ഇപ്പൊ ഇപ്പോഴുള്ള ഏറ്റവും പുതിയ ജനറേഷനുകളിലുള്ള പല ആൾക്കാരും വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഒരു റീഡിംഗ് ഹാബിറ്റ് ഉള്ള കക്ഷിയിലേക്കാണ്. ഇടക്കാലത്ത് പലർക്കും റീഡിംഗ് ഹാബിറ്റ് പോലെ ഉണ്ട്, പക്ഷെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ സജീവമായിട്ട് റീഡിംഗ് ഹാബിറ്റ് ഉണ്ട്. അത് അതൊരു വലിയ കാര്യമാണ്. കാരണം നമുക്ക് നമ്മുടെ ചരിത്രം, നമ്മുടെ ജീവിതം തിരിച്ചറിയുന്നത് നമ്മൾ ജീവിക്കുന്ന ജീവിതത്തെ നമുക്ക് അറിയാൻ പറ്റുന്നത് മറ്റുള്ളവർ ജീവിച്ച ജീവിതങ്ങളിലൂടെയാണ്. മറ്റുള്ളവർ ജീവിച്ച ജീവിതം എന്ന് പറയുന്നത് പുസ്തകങ്ങളിലാണുള്ളത്. അനുഭവങ്ങളാണ് അവർ എഴുതുന്നത്. അപ്പൊ ആ എഴുത്തുകാരുടെ കണ്ട അനുഭവങ്ങളും കേട്ട അനുഭവങ്ങളും വെച്ചുകൊണ്ട് അവർ എഴുതുന്ന കൃതികളിൽ ഒരു മൂന്നാമത്തെ ഒരു അനുഭവത്തിന്റെ സാധ്യതകൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് നമ്മളത് പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞത്.
ചെയ്ത രണ്ട് സിനിമകളിൽ ചേട്ടന് ഏറ്റവും തൃപ്തി തോന്നിയത് ഏതാണ്?
അല്ല, നമ്മൾ ഒന്നും ഉദ്ദേശിച്ച പോലെ വന്നു എന്ന് പറയാൻ ഉള്ള ആളുകളല്ലല്ലോ. ഓരോന്നിനും അതിന്റേതായ ഒരു എക്സിസ്റ്റൻസ് ഉണ്ട്. അപ്പോ നമ്മളെ കുടുംബത്തിൽ ഒന്നോ രണ്ടോ രണ്ട് മക്കളുണ്ട്. അതിൽ മൂത്തവളാണോ രണ്ടാമത്തവളാണോ ഏറ്റവും നല്ലതെന്ന് ചോദിക്കുന്നത് നമുക്ക് അത് ആ ചോദ്യത്തിന് പോലും പ്രസക്തി ഇല്ലാത്തല്ലേ.
അപ്പൊ വളരെയധികം സന്തോഷം ഇത്രയും നേരം നമുക്ക് വേണ്ടി ചെലവഴിച്ച മധുപാൽ ചേട്ടന്. താങ്കളുടെ എല്ലാ സംരംഭങ്ങളും ഇനി ചെയ്യാൻ പോകുന്ന എല്ലാ പ്രോജക്ടുകളും ജനം രണ്ട് കൈയും നീട്ടി സ്വീകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.
ഞാനും അത് തന്നെ പറയുന്നത്, നന്മയുള്ള മനസ്സുകൾ എല്ലാ ലോകത്ത് എല്ലായിടത്തും ഉണ്ടാവട്ടെ. ആ മനസ്സുകൾ സജീവമായിട്ട് ഒരു ഐക്യം ഉണ്ടാവട്ടെ. അതിലൂടെ ലോകം നല്ല നന്മയിലേക്ക് തിരിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.